Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
ശുശ്രുമപൂർവേഷാംചക്ഷി ബുദ്ധ്യാദി നിത്യധർമ്മ ലോകൈരധ്യാരോപിത ആത്മ അവിവേക തദ്ബോധാർത്ഥോ ബോധോപദേശോ ബോധാത്മന തത്ര ച ബോധാബോധോ സമഞ്ജസോ അന്യനിമിത്തത്വാദ് ഉദകൈ ഇവ ഔഷ്ണ്യം അഗ്നിനിമിത്തം അന്യനിമിത്തത്വാദ് ഉദകൈ ഇവ ഔഷ്ണ്യം അഗ്നിനിമിത്തം രാത്രി ഹനി ഇവ ആദിത്യനിമിത്തം ലോകൈ നിത്യവും ഔഷ്ണ്യപ്രകാശവും അഗ്നി ആദിത്യോ അന്യത്ര ഭാവാഭാവയോ നിമിത്തത്വാൻ അനിത്യോ ഇവ ഉപചര്യതി ധക്ഷതി അഗ്നി പ്രകാശയിഷ്യതി സവിത വിധി തദ്വത് പറയുന്നത് എന്താണ്? ബോധവും അബോധവും രണ്ട് ഈ ബോധാത്മാവിനും തന്നെയാണ്. ആജ്ഞനായിരിക്കുന്നതും ബോധാത്മാവ് തന്നെ, ജ്ഞാനം ഉണ്ടാകുന്നതും ബോധാത്മാവ് തന്നെ. ഇപ്പൊ നിത്യവിജ്ഞാനത്തിൽ അവിടെ ബോധ അബോധങ്ങൾ എങ്ങനെ വരും? കാരണം അത് നിത്യമുക്തം എന്നാണ് പറയുന്നത്. അവിടെ സംസാരം നിലനിൽക്കുന്നില്ല. പക്ഷേ ലൗകികരുടെ അനുഭവം അങ്ങനെയല്ല. എന്നിൽ അജ്ഞാനമുണ്ട്, ഞാൻ ജ്ഞാനത്തെ സമ്പാദിക്കുന്നു, എന്നിൽ ബന്ധനമുണ്ട്, ഞാൻ ബന്ധനത്തിൽ നിന്നും മുക്തനാകും, ഭാവിയിൽ മുക്തനാകും, ധക്ഷത്തി അഗ്നി അഗ്നി ദഹിപ്പിക്കും, അഗ്നിയെ സ്പർശിച്ചാൽ അത് എന്നെ ദഹിപ്പിക്കും, പ്രകാശയിഷ്യതി സവിത രാത്രി കഴിഞ്ഞാൽ സവിതാവ് സൂര്യൻ ഈ ലോകമെല്ലാം പ്രകാശിപ്പിക്കും. ഇത്തരത്തിലനുഭവമുണ്ട്. കാലവുമായി ബന്ധപ്പെടുത്തി ദേശവുമായി ബന്ധപ്പെടുത്തിയുള്ള അനുഭവങ്ങളുണ്ട്. അപ്പം നിത്യമുക്തമായിരിക്കുന്നതിൽ എങ്ങനെ സംഭവിക്കും ഇതെല്ലാം? അതിനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്, ചിജട സംയോഗത്തെക്കുറിച്ച്. അവിടെ ജീവഭാവം, ജീവഭാവത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കേവലം ജീവഭാവത്തെ ആശ്രയിച്ചാണ് ഇത് സംഭവിക്കുന്നത് അല്ല. എന്തുകൊണ്ട്? ബോധാത്മ എന്ന് പറയുമ്പോൾ അത് ജീവനുമാകാം, നിത്യവിജ്ഞാനവുമാകാം. ബോധസ്വരൂപമായിരിക്കുന്നത് നിത്യവിജ്ഞാനമാണ്. അപ്പം നിത്യവിജ്ഞാനത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നു. അതങ്ങനെ സംഭവിക്കും, പരമാർത്ഥമല്ലാതെ കൽപ്പിതമായി ഇതെല്ലാം സംഭവിക്കുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് ജീവനിൽ സംഭവിക്കുന്നു എന്ന് പറയാം, മറിച്ച് നിത്യ വിജ്ഞാനത്തിൽ സംഭവിക്കുന്നു എന്നും പറയാം. നിത്യവിജ്ഞാനത്തിൽ എങ്ങനെ സംഭവിക്കുന്നു? ഇതെല്ലാം ബന്ധമോക്ഷങ്ങളെല്ലാം ആരോപിതമായി. ജീവനിലോ? ജീവനിൽ അത് സത്യമെന്നതുപോലെ സംഭവിക്കുന്നു. ജീവൻ ഇതെല്ലാം സത്യമായി കരുതുന്നു. ജീവൻ ബന്ധനത്തെ സത്യമായി കരുതുന്നു, മോക്ഷത്തെ സത്യമായി കരുതുന്നു. താൻ മുക്തനായി അല്ലെങ്കിൽ താൻ മുക്തനാകും എന്നതാണ് ഇവിടെ പറഞ്ഞത്. പ്രകാശയിഷ്യതി, പ്രകാശിപ്പിക്കും. അത് അജ്ഞന്റെ തോന്നലാണ്. താൻ മുക്തനാകും, താൻ മുക്തനായിട്ടില്ല. കാലവുമായി ബന്ധപ്പെടുത്തി മുക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന, ഇതുവരെ താൻ ബന്ധനസ്ഥനായിരുന്നു, ഇപ്പോഴും ബന്ധനസ്ഥനാണ്. ഇനി പ്രകാശയിഷ്യതി സവിത, സൂര്യൻ അന്ധകാരത്തെ മാറ്റി പ്രകാശിപ്പിക്കുന്നത് പോലെ അത് വരും നാളെ. ഭാവി കാലമാണ് പ്രകാശയിഷ്യതി. കാലവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു. മോക്ഷത്തിന്റെ സ്വരൂപം എന്താണ്? അത് കാലാതീതമാണ്, നിത്യമുക്തമാണ്. ആ നിത്യജീവനിൽ അത് നിത്യ മുക്തമാണ്, നിത്യവിജ്ഞാനത്തിൽ നിത്യമുക്തമാണ്. എന്നാലും ചിന്തിക്കും, ആ ജീവഭാവത്തിലിരുന്നു കൊണ്ട് നാളെ അത് സംഭവിക്കും, പ്രതീക്ഷിക്കുന്നു. അതെല്ലാം ഉപാധികൾ കൊണ്ട് സംഭവിക്കുന്നതാണ്, അതൊന്നും പരമാർത്ഥമാണ്. ആ കൽപ്പനകളൊന്നും പരമാർത്ഥമല്ല. ഉപാധി പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. ആ അവിദ്യയുടെ പരിണാമമായ അന്ധകരണം, അതിൽ തന്നെ അതിസൂക്ഷ്മമായ അഹംവൃത്തി, അഹംപരിണാമം, അതിനോട് ചേർന്നു വരുന്ന മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാമാണ് ഉപാധി. ഈ ഉപാധിയെ ആശ്രയിച്ചിട്ടാണ്, ആ ഉപാധിയിലാണ് കാലദേശ ഭാവങ്ങളെല്ലാം രൂപം കൊള്ളുന്നത്. അതിനെ ആശ്രയിച്ചിട്ട് ജീവൻ കൽപ്പിക്കുകയാണ്. അഗ്നിയെ സംബന്ധിച്ച് പറയുന്നില്ല, അഗ്നി ദഹിപ്പിക്കും. അത് ശരിയാണ്, അഗ്നി മുമ്പ് ദഹിപ്പിച്ചിട്ടുണ്ട്, ഇപ്പൊ ദഹിപ്പിക്കുന്നു, നാളെ ദഹിപ്പിക്കും. കാലദേശങ്ങളുടെ പരിമിതിയിലാണ് അത് പ്രകാശിക്കുന്നത്. സൂര്യനെ സംബന്ധിച്ച് അത് ശരിയല്ല, അത് പ്രകാശിപ്പിക്കും. പക്ഷേ ഇത് അങ്ങനെ പ്രകാശിപ്പിക്കുന്ന ഒന്നല്ല. കാലവുമായി ബന്ധപ്പെടുത്തി ഉണ്ടാകുന്ന ഒന്നല്ല. എന്തുകൊണ്ട്? കാലത്തിൻ്റെയും കാലമാണ് അവിടെ. കാലദേശ പരിമിതികളില്ല. എന്നാലും അത് പറയും, ഭാവാഭാവയോർ നിമിത്തത്വമാണ്. ഈ ഭാവാഭാവങ്ങൾ, ജ്ഞാനത്തിൻ്റെ ഭാവം, ജ്ഞാനത്തിൻ്റെ അഭാവം, ഇതെല്ലാം നിമിത്തത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഈ നിമിത്തത്തിന് ഉപാധി. ഇതിന് അദ്വൈതത്തിൽ തന്നെ പല പേരുകളാണ്. ചിലടത്ത് ഇതിനെ നിമിത്തം എന്ന് പറയും, ചിലടത്ത് ഇതിനെ ഉപാധി എന്ന് പറയും, ചിലടത്ത് ഇതിനെ വിശേഷണം എന്ന് പറയും. ആ വിശേഷണം, ഉപാധി, നിമിത്തം എന്നുള്ള കൽപ്പനകളനുസരിച്ച് ഇതിന് പേരിനും വ്യത്യാസമുണ്ട്. അങ്ങനെ നിമിത്തമായിട്ടെടുക്കുമ്പോൾ അത് പ്രതിബിംബവാദം, ആഭാസവാദം അങ്ങനെ പറയും. ഉപാധിയായിട്ടെടുക്കുന്നു, പിന്നെ അവച്ഛേദകമായിട്ടെടുക്കുന്നു, അത് ആഭാസവാദം, പ്രതിബിംബവാദം, അങ്ങനെ പലതരത്തിലുള്ള ചിന്താഗതി, പലതരത്തിൽ ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഉപാധിയായിട്ടും അവച്ഛേദമായിട്ടും നിമിത്തമായിട്ടും ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് പലതരത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അത് ഈ വാദഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അവച്ഛേദകം, അവച്ഛിന്നം, ബിംബം പ്രതിബിംബം ആഭാസം നിമിത്തം അങ്ങനെ പലതരത്തിൽ അത് ഈ പരസ്പരം വാദികളെ വധിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചിന്താരീതികളാണ്. അതിന് വലിയ കാര്യമൊന്നുമില്ല. അവച്ഛേദവാദമൊന്നും ആഭാസവാദമൊന്നും പ്രതിബിംബവാദമൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വിശേഷിച്ചൊന്നും പ്രയോജനമൊന്നുമില്ല. എടുത്തു പറയും ഇത് ചൈതന്യ വിശിഷ്ടമായിരിക്കുന്നു, എടുത്തു പറയും ചൈതന്യം അതിൽ നിന്ന് മാറിയിരിക്കുന്നു, ഉപാധി ചൈതന്യത്തിൽ നിന്ന് മാറിയിരിക്കുന്നു, ഉപാധികൾ ഇതിനൊരു അവച്ഛേദകമായിരിക്കുന്നു എന്ന് പറയും. എടുത്തു പറയാനല്ല, അത് ഉപാധിയായി തന്നെ ഇരിക്കുന്നു. അത് ഇത്തരം വാദങ്ങൾ എല്ലാം ഇവിടെയാണ് ചർച്ച ചെയ്യുന്നത്, ഈ സന്ദർഭത്തിലാണ്. വലിയ പ്രയോജനമുള്ള കാര്യങ്ങളല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് താനും. പ്രത്യേകിച്ചും ഇവിടെ ധാരാളം മുറി വിദ്വാന്മാരുള്ളപ്പോൾ ഈ പേരെങ്കിലും പറയാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് വിവരമില്ലെന്ന് ധരിച്ചോളെ. അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ അത് വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല. അത് ഉപാധിയായാലും ശരി, അവച്ഛേദകമായാലും ശരി, നിമിത്തമായാലും ശരി, എന്തായാലും ശരി, ഇവിടെ പറയുന്നതിന്റെ താല്പര്യമൊന്ന് ഈ ചൈതന്യം ഈ പറയുന്ന അഹം തുടങ്ങിയ ഉപാധികളോടുകൂടി ചേർന്ന് കാലദേശങ്ങളോട് കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ബന്ധമോക്ഷങ്ങളെക്കുറിച്ചുള്ള ഈ സങ്കല്പങ്ങളുണ്ടാകുന്നു. ബോധാത്മാവിൽ ബോധവും അബോധവും ഉണ്ടാകും. അങ്ങനെ ബോധാബോധവും സമഞ്ജസവും എന്ന് പറഞ്ഞ് സംഭവിക്കും. ഇപ്പൊ സ്വയം അവൻ ബന്ധനസ്ഥനാണെന്ന് വരുന്നു, മോക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, മോക്ഷം നേടുന്നു. ഇത് സർവ്വതും എന്താണ്? ഈ ഉപാധി ആശ്രയിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് സർവ്വതും ഈ നിത്യവിജ്ഞാനത്തിലെ ആരോപങ്ങളാണ്. ഇതൊന്നും പരമാർത്ഥമല്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. അപ്പോ ഈ വിജ്ഞാനം, ഈ തത്വോപദേശത്തിന്റെ പ്രയോജനം എന്താണ്? ഈ ആരോപങ്ങളെ നിവർത്തിക്കുക മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് എന്തെങ്കിലും അവിടെ ആർജിക്കാൻ വേണ്ടിയില്ല. അതിന്റെ വ്യാഖ്യാനമാണ് ഇവിടെ വന്നത്. മുൻഭാഗത്ത് പറഞ്ഞു എന്താണ്? ഭാഷകാരൻ പറഞ്ഞു, ലോക അധ്യാരോപ അപോഹാർത്ഥത്വ, അതിനെ വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ. ഈ ഇതിന്റെ പ്രയോജനം എന്തോന്നു? ഈ ഉപദേശത്തിന്റെ പ്രയോജനം, ഈ ഉപദേശം കൊണ്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? പറഞ്ഞു, ലോകത്തിന്റെ അധ്യാരോപത്തെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടിയിട്ടാണ് ഈ ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ തത്വജ്ഞാനം അതിനുവേണ്ടി മാത്രമാണ്. അനാദിയായി തുടർന്നു വരുന്ന ഈ ആരോപണം നിവർത്തിക്കുക അല്ലാതെ മറ്റൊന്നും കൂടെ സംഭവിക്കുന്നില്ല. അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എന്തെങ്കിലും ഒന്നും ഇങ്ങോട്ട് കയറി വരുന്നില്ല. സമാധിയെന്നോ അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠയെന്നോ അല്ലെങ്കിൽ അപരോക്ഷ ജ്ഞാനമെന്നോ മോക്ഷമെന്നോ ഒക്കെ പറയുമ്പോൾ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൽപ്പനകൾ മാത്രമാണ്, മനോകൽപ്പനകൾ. ഈ കൽപ്പനകളെയെല്ലാം നിവർത്തിപ്പിക്കുക, അതാണ്. ഇതെല്ലാം എന്തിരിക്കുന്നു? എവിടെ കൽപ്പനയുണ്ടോ അത് ആരോപങ്ങളാണ്. ആ ആരോപങ്ങളെ നിവർത്തിപ്പിക്കുക. വെളിച്ചത്തെ വെളിച്ചമായിട്ടുണ്ടാകുന്ന വേറെ രീതിയിൽ പരിചയപ്പെടുത്താൻ ഒക്കത്തില്ല. പിന്നെ മറ്റു രീതി പരിചയപ്പെടുത്താൻ എന്താണ്? ഇരുട്ടിനെ നശിപ്പിക്കുന്നത്. അതാണ് ഇവിടെ തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നത്. അത് പരമമായ കാര്യം നമ്മൾ മാണ്ഡവ്യത്തിൽ ചർച്ച ചെയ്തതാണ്. ആ തുരിയ അധികമത്തിൽ മറ്റ് സാധനങ്ങളൊന്നുമില്ല. സാധനാന്തരം നമ്മൾ, അതാണ് പരമാർത്ഥം. എന്നാലും നമ്മൾ മറ്റ് സാധനങ്ങൾ ആഗ്രഹിക്കുന്നു. തത്വബോധം അനായാസമായി സംഭവിക്കുന്ന കാര്യമാണ്, അത് സഹജമായി സംഭവിക്കുന്ന കാര്യമാണ്. യത്നങ്ങളെല്ലാം ഈ ആരോപ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നു. അത് ശ്രുതിവാക്യത്തിൽ നിന്ന് തന്നെ സംഭവിക്കുന്നു. അതിന് സാങ്കേതികമായി മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, അസത്വാബാധകം അഭാനാബാധകം എന്നെല്ലാം പറഞ്ഞ് പല സാങ്കേതിക ചർച്ചകളുണ്ട്. ആ സാങ്കേതികത്വം എല്ലാം വിട്ടുകഴിഞ്ഞാൽ അതിന്റെ താല്പര്യം ഇതേ ഉള്ളൂ, എന്താണ് ഈ ആരോപങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ആരോപത്തിൽ നമ്മുടെ മോക്ഷസങ്കല്പവും പെടും, അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനസങ്കല്പങ്ങളും പെടും, അതിനെ നിവർത്തിപ്പിക്കുക. അപ്പോൾ ജ്ഞാനദാർഢ്യം എന്നൊക്കെ പറയുന്നതാണ്. തത്വജ്ഞാനം ആ ശ്രവണത്തിൽ തന്നെ സംഭവിച്ചു കഴിഞ്ഞു. അജ്ഞാനികളായിട്ട് ആരുമില്ല. ഒന്ന്, അത് സഹജമായി തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സ്വയം പ്രകാശം എന്നാണ് പറയുന്നത്. ഞാൻ സർവത്ര സഹജമായി, അതിനടുത്ത് വരും പ്രതിബോധവിദിതം അവിടെയും പറയും. ഞാൻ സഹജമായി പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ശ്രവണം പുതുതായി നിങ്ങൾക്കൊരു ജ്ഞാനത്തെ ഉണ്ടാക്കിത്തരുന്ന, എന്തുകൊണ്ട്? ജ്ഞാനം കൃതമല്ല, സൃഷ്ടിക്കാവുന്നുള്ളതെന്നല്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് സൃഷ്ടിച്ചെടുക്കാമെന്നുള്ളൊരു ജ്ഞാനത്തെയാണ്, ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൊരു ജ്ഞാനം, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു സമ്മതി. അങ്ങനെയുള്ളതല്ല, സഹജമായി അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. പുനരുപദേശത്തിന്റെ ആവശ്യം തോന്നുന്നു. ഇവിടെ ഈ അധ്യാരോപ അപോഹാർത്ഥത്വ അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അത് വിശദീകരിക്കുമ്പോൾ എന്താണ് ഈ അധ്യാരോപം? അത് വിശദീകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ ബന്ധനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. നമ്മൾ പറയുന്നു, ശരി, ഞാൻ തത്വം ശ്രവിക്കുന്നു, എനിക്ക് ബോധമുണ്ടായി. പക്ഷെ എന്നാലും ആ ബോധം വന്നിട്ടും സത്യം ഇന്നതാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും ബന്ധനം അനുഭവപ്പെടുന്നു, സുഖവും ദുഃഖവും അനുഭവപ്പെടുന്നു, കാമത്തിനും ക്രോധത്തിനും കീഴ്പ്പെടുന്നു, വികാര വിചാരങ്ങൾക്ക് വഴങ്ങിപ്പോകുന്നു. അപ്പോൾ എനിക്ക് സംസാര നിവൃത്തി സംഭവിക്കുന്നില്ല. തത്വജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നില്ല. അതാണ് നമ്മൾ സാധാരണ പറയുന്ന പരാതി. ബോധ്യപ്പെട്ടിട്ടും വീണ്ടും ഇത് പിടികൂടുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത് നിങ്ങളിവിടെ എന്താണോ ആഗ്രഹിക്കുന്നത് അതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഈ സംസാരം അടുത്ത് ഇത് അവസാനിക്കുന്നിടത്തും പറയും. ഇവിടെ നമ്മൾ സംസാര നിവൃത്തിയെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ നമ്മുടെ സങ്കല്പത്തിലുള്ള സംസാര നിവൃത്തിയല്ല ഇവിടെ സങ്കല്പം ഇവിടെ സംഭവിക്കുന്നു. സംസാര നിവൃത്തിയെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾക്ക് അവസാനമില്ല. നമ്മുടെ സങ്കല്പങ്ങൾ അനന്തമാണ്. ആ അനന്തമായ സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള സംസാര നിവൃത്തി സംഭവിക്കത്തില്ല. എന്തുകൊണ്ടത്? സങ്കല്പത്തിന്റെ തലത്തിലാണ് അതിങ്ങനെ അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിൽ നമുക്ക് ഈ സംസാരത്തിൽ നിന്ന് നിവൃത്തി ഉണ്ടാകത്തില്ല. നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിൽ നമുക്ക് ദുഃഖനിവൃത്തി ഉണ്ടാകത്തില്ല. നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിലുള്ള ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമാധിച്ചിരിക്കുന്നത്. സമാധിച്ചിരിച്ചു കഴിഞ്ഞാൽ നടക്കും, നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിലുള്ള ദുഃഖനിവൃത്തി ഉണ്ടാകും. എന്നുവെച്ചാൽ ദുഃഖാനുഭവം ഉണ്ടാകാതിരിക്കും, സുഖാനുഭവം ഉണ്ടാകാതിരിക്കും. അതാണ് നമ്മുടെ സങ്കല്പം. അത് സമാധിയിലെ സംഭവിക്കത്തുള്ളൂ, തത്വജ്ഞാനത്തിലത് സംഭവിക്കത്തില്ല. വീണ്ടും നിങ്ങളത് ആഗ്രഹിക്കുന്നു. എന്താണോ അങ്ങനെ ഒരു ദുഃഖനിവൃത്തി എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സങ്കല്പ നിവൃത്തി എന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നു. ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമാണ് എന്താണ്? സങ്കല്പ നിവൃത്തിയെ സങ്കല്പിക്കുക. ഇതാണ് നമ്മൾ സംസാര നിവൃത്തിയെ സങ്കല്പിക്കുന്നു എന്ന് പറയുന്നത്. അതെങ്ങനെ സാധ്യമാകും? സങ്കല്പ നിവൃത്തിയെ നിങ്ങൾ സങ്കല്പിച്ചാൽ ആ സങ്കല്പം തന്നെ എങ്ങനെ സങ്കല്പ നിവൃത്തി സംഭവിക്കും? സമാധി പോകേണ്ടി വരും. സമാധിയിൽ സങ്കല്പ നിവൃത്തി സംഭവിക്കുന്നു. പക്ഷേ അത് സ്ഥായിയായ ഒരു പരിഹാരമല്ല. സമാധി വിട്ടുകഴിഞ്ഞാൽ സമാധിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്നു. നിങ്ങൾ ഒരു കല്പം മുഴുവൻ സമാധിയിലിരുന്നിട്ട് ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും ഏതൊരു സങ്കല്പ നിവൃത്തിയാണോ ആഗ്രഹിച്ചത് അത് സംഭവിച്ചില്ല എന്നാണ്, വീണ്ടും സങ്കല്പത്തിലേക്ക് വന്നത്. അപ്പൊ അതല്ല ഇവിടെ തത്വജ്ഞാനം. അതല്ല ഇതെല്ലാം തത്വജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ആരോപമാണ്, അധ്യാരോപമാണ്. ഇവിടെ പറയുന്ന അധ്യാരോപ നിവൃത്തിയാണ്. അധ്യാരോപ നിവൃത്തിയിൽ ആരോപ നിവൃത്തിയിൽ അവിടെ നമ്മുടെ മോക്ഷത്തെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുടെ നിവൃത്തിയാണ്. തത്വജ്ഞാനത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ നിവൃത്തിയാണ് സംഭവിക്കേണ്ടത് തത്വജ്ഞാനം. തത്വജ്ഞാനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? ആ ജ്ഞാനം നമ്മളെ എന്താണോ ഒരു മനുഷ്യന് ഭൂതം പിടികൂടിയതുപോലെ വിടാതെ പിടികൂടണം. തത്വജ്ഞാനം സുഖദുഃഖാനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല, സംസാര പ്രതീതി ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെയാണ് ആരോപങ്ങൾ. ഇതും ആരോപത്തിൽ പെടുന്നതാണ്. ബന്ധത്തെക്കുറിച്ചുള്ള അനുഭവത്തെ പോലെ തന്നെയാണ് മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ആരോപങ്ങളാണ്. ഈ ആരോപങ്ങളാണ് നമ്മളെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആരോപ നിവൃത്തിയാണ്. അതാണ് തത്വജ്ഞാനത്തിന്റെ ഫലം. അതുകൊണ്ട് ഇവിടെ ദക്ഷത്തി അഗ്നി പ്രകാശേഷ്യതി സവിത എന്ന് പറയുന്നത് പോലെ നാളെ ഒരു പ്രകാശം ഉണ്ടാവും. ആ പ്രകാശത്തിൽ ദുഃഖങ്ങൾ അവസാനിക്കും. അവിടെ ഞാൻ മുക്തനായിത്തീരും. അവിടെ ഞാനിൽ എന്നിൽ ഉറയ്ക്കും. ഇത്തരം സങ്കല്പങ്ങൾ അധ്യാരോപങ്ങൾ ഇതിന്റെ നിവൃത്തിയാണ്. ഇതാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. ഇതാണ് സംഭവിക്കേണ്ടത്. ഏവഞ്ച സുഖദുഃഖ ബന്ധമോക്ഷ അധ്യാരോപോ അതാണ് പറയുന്നത്. സുഖ ദുഃഖ ബന്ധമോക്ഷാദി അധ്യാരോപം ഇതെല്ലാമാണ് അധ്യാരോപം എന്ന് പറയുന്നത്. സുഖവും ദുഃഖവും അധ്യാരോപമാണ്, ബന്ധം അധ്യാരോപമാണ്, മോക്ഷം അധ്യാരോപമാണ്. ചില വിചാരിക്കുന്നത് ഞാൻ പറയുന്നതാണ്, അല്ല ഭാഷകാരൻ പറയുന്നു. മോക്ഷാദി അധ്യാരോപം നമ്മൾ അധ്യാരോപത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ ആരോപിച്ചിരിക്കുകയാണ്. ആ ബോധാത്മാവിലുള്ള ആരോപങ്ങൾ ഇതിൽ നിന്നുള്ള നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് തത്വജ്ഞാനം. അല്ലാതെ നമ്മൾ കരുതുന്ന മോക്ഷത്തെ നമുക്ക് തരാൻ വേണ്ടിയിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും നമുക്ക് തരാൻ വേണ്ടിയിട്ടില്ല. മോക്ഷ അധ്യാരോപം ലോകസ്യ ജീവന്റെ ഈ മോക്ഷാധ്യാരോപം, ആ മോക്ഷാധ്യാരോപം മാറുന്നതാണ് മോക്ഷം. മോക്ഷ അധ്യാരോപമല്ല മോക്ഷം. നമ്മെ സംബന്ധിച്ചിടത്തോളം മോക്ഷം അധ്യാരോപമായിരിക്കുന്നു. അതല്ല മോക്ഷം എന്നാണ് ഇവിടെ പറയുന്നത്. തത്വജ്ഞാനം കൊണ്ട് അതാണ് സാധിക്കേണ്ടത്, മോക്ഷ അധ്യാരോപ നിവൃത്തി. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എന്താണ്? മോക്ഷം സഹജമാണ്. മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം അധ്യാരോപം. നമ്മൾ മോക്ഷത്തെക്കുറിച്ച് നമ്മൾ തത്വജ്ഞാനം പരമാർത്ഥം എന്നതാണെന്ന് മനസ്സിലാക്കിയിട്ടും നമ്മൾ കരുതുന്ന എന്താണോ ഞാൻ മുക്തനായില്ല എന്ന് കരുതുന്നു, ഇതാണ് മോക്ഷത്തെക്കുറിച്ചുള്ള അധ്യാരം. പക്ഷേ അതങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? വെളിച്ചം വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുട്ട് നശിക്കണം. രണ്ടാമതൊരു ഇരുട്ട് അത് സംഭവിക്കാൻ സാധ്യമല്ല. വെളിച്ചത്തിന്റെ സ്വഭാവമാണ് ഇരുട്ടിനെ സംഭവിക്കുക. പറയുന്നു, ആ പറയുന്ന കാര്യം മനസ്സിലായി. ഞാൻ ആത്മാവാണെന്ന് പറയുന്ന മനസ്സിലായി, ശരീരമല്ല എന്ന് പറയുന്ന മനസ്സിലായി, ഞാൻ നിത്യമുക്തനാണെന്ന് പറയുന്ന മനസ്സിലായി. എന്നാലും എന്നിൽ ബന്ധമുണ്ട്, എന്നാലും എനിക്കിനി മോക്ഷം നേടണം. ഇതാണ് മോക്ഷാധ്യായ രൂപം.